ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ 2 മണിവരെ നിർത്തിവച്ചു. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. INDIA സ്ഥാനാർത്ഥി സുപ്രീംകോടതി മുൻ ജഡ്ജി B.സുദർശൻ റെഡ്ഡി പത്രിക സമർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബീഹാർ പശ്ചിമബംഗാൾ സന്ദർശനത്തിന് നാളെ തുടക്കം. ഗയയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമെന്ന ചരിത്ര നേട്ടത്തിൽ കേരളം. ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസുകൾ അടുത്ത മാസം ആരംഭിക്കുമെന്ന് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്. ഗാസ നഗരം നിയന്ത്രണത്തിലാക്കുന്നതിനുള്ള പ്രാരംഭ സൈനിക നടപടികൾ ആരംഭിച്ചതായി ഇസ്രായേൽ സൈന്യം. വാർത്തകൾ വിശദമായി. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. ബീഹാർ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തിന് ഇത്തവണ നിരവധി തവണ ഇരുസഭകളും സാക്ഷ്യം വഹിച്ചു. ഓൺലൈൻ ഗെയിമിംഗ് ബിൽ, 130-ാം ഭരണഘടനാ ഭേദഗതി ബിൽ തുടങ്ങി സുപ്രധാന നിയമനിർമ്മാണ നടപടികൾ വർഷകാല സമ്മേളനത്തിൽ നടന്നു. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് അവസാനിക്കും. INDIA സ്ഥാനാർത്ഥി സുപ്രീംകോടതി മുൻ ജഡ്ജി B.സുദർശൻ റെഡ്ഡി പാർലമെന്റ് ഹൌസിലെത്തി പത്രിക സമർപ്പിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, കോൺഗ്രസ് മുതിർന്ന നേതാവ് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നാളെയാണ് സൂക്ഷ്മ പരിശോധന. രാജ്യത്തിന്റെ 17-ാമത് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടെടുപ്പും വോട്ടെണ്ണലും അടുത്ത മാസം 9-ന് നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ബീഹാറും പശ്ചിമബംഗാളും സന്ദർശിക്കും. ബീഹാറിലെ ഗയയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. ഗംഗാനദിക്ക് കുറുകെ 2 കിലോമീറ്റർ ദൈർഘ്യത്തിൽ നിർമ്മിച്ച ആൻഡാ സിമാരിയ 6-വരി പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കൊൽക്കത്തയിൽ 5,200 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. ദീപാവലി ഛഠ് ഉത്സവങ്ങൾക്ക് മുന്നോടിയായി 12,000 പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഡൽഹി, ഗയ, അമൃത്സർ, ഛപ്ര, മുസാഫർപൂർ, ഹൈദരാബാദ് എന്നിവിടങ്ങളെ ബന്ധിപ്പിച്ച് 4 പുതിയ അമൃത് ഭാരത് ട്രെയിനുകൾ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു.
ദീപാവലി ഓർ ഛഠ് കെ ആഗാമി ദോ ബഡേ ത്യോഹാർ ഹൈ ഇസ്കെ ലിയേ വിശേഷ് വ്യവസ്ഥ കീ ജായേ ഐസി ഡിസ്കഷൻ മേ ആയാ ഓർ സാത് ഹി സാത് യേ ഭി ധ്യാൻ രഖാ ജായേ കി കിസ് തരഹ് സേ ഹമാരെ यात्रियों को रिटर्न जर्नी में सुविधा हो. तो इस चर्चा के बाद में ये तय हुआ 12,000 स्पेशल ट्रेन चलाई जाएंगी जिससे कि यात्रियों को इन दो बड़े पर्वों पर किसी भी प्रकार की असुविधा न हो.
എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിൽ ഈ വർഷം ജൂണിൽ അംഗങ്ങളായത് 21.89 ലക്ഷം പേർ. 2018 ഏപ്രിലിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന കണക്കാണിത്. ഈ മാസം ഇതുവരെ 10.62 ലക്ഷത്തോളം പുതിയ അംഗങ്ങൾ EPFൽ ചേർന്നതായും തൊഴിൽ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. കഴിഞ്ഞ ജൂണിനെ അപേക്ഷിച്ച് 3.61% വർധനയാണിത്. ജമ്മുകശ്മീരിൽ മോശം കാലാവസ്ഥയിൽ വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും സന്ദർശകരുടെയും സുരക്ഷ ഒരുക്കുന്നത് സംബന്ധിച്ച് സ്കൂൾ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ജലാശയങ്ങൾക്ക് സമീപമുള്ള സ്കൂളുകൾക്കുള്ള മുൻകരുതലുകൾ എല്ലാ സ്ഥാപന മേധാവികളും കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. സ്കൂൾ പരിസരങ്ങളിൽ പതിവായി പരിശോധന നടത്താനും അപകട സാധ്യത തിരിച്ചറിഞ്ഞ് ഉടനടി പരിഹരിക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന് രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിന്റെ 125-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പരിലൂടെയും നരേന്ദ്രമോദി ആപ്പ്, MyGOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും ഈ മാസം 29 വരെ പങ്കുവയ്ക്കാം. ആധാർ അടിസ്ഥാനമാക്കിയുള്ള ഉപഭോക്തൃ പരിശോധന സുഗമമാക്കുന്നതിനായി യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഉപഗ്രഹ അധിഷ്ഠിത ഇന്റർനെറ്റ് സേവന ദാതാവായ സ്റ്റാർ ലിങ്കുമായി സഹകരിച്ചു പ്രവർത്തിക്കുന്നതായി ഇലക്ട്രോണിക്സ് ആന്റ് IT മന്ത്രാലയം. ആഗോള ഇന്റർനെറ്റ് ദാതാവായ സ്റ്റാർ ലിങ്കിന്റെ സേവനം ഇന്ത്യയുടെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ വിശ്വാസ്യത തെളിയിക്കുന്നുവെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. വനിതകൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാനുള്ള പുതിയ പദ്ധതിക്ക് തുടക്കമിട്ട് പാലക്കാട് റെയിൽവേ ഡിവിഷനിലെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. മേരി സഹേലി എന്ന പദ്ധതിക്കാണ് 5 പ്രധാന സ്റ്റേഷനുകളിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരുടെ, പ്രത്യേകിച്ച് വനിതാ യാത്രക്കാരുടെ സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഡിവിഷനിലെ 5 പ്രധാന സ്റ്റേഷനുകളിൽ പ്രത്യേക RPF സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. ഈ സംഘങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന വനിതകളെ കണ്ടെത്തി സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ച് അവരെ ബോധവൽക്കരിക്കും. ഉടനടി സഹായം ലഭ്യമാക്കുന്നതിന് റെയിൽ മദദ് ഹെൽപ്പ് ലൈൻ പോലുള്ള ഡിജിറ്റൽ പരാതി പ്ലാറ്റ്ഫോമുകളുടെ വിവരങ്ങൾ കൈമാറുകയും ചെയ്യും. മൊത്തം 64 വനിതാ RPF ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത്.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായി കേരളം. ഈ ചരിത്ര നേട്ടത്തിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഡിജിറ്റൽ സാക്ഷരതയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് ഡിജി കേരളം. 21,87,667 പേരാണ് മൂല്യനിർണയത്തിൽ വിജയിച്ച് ഡിജിറ്റൽ സാക്ഷരത നേടിയത്. ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസുകൾ അടുത്ത മാസം ആരംഭിക്കുമെന്ന് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക നടപടികളും പരീക്ഷണ പറക്കലുകളും പല ഘട്ടങ്ങളായി പൂർത്തിയാക്കിയിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെ സ്പൈസ് ജെറ്റ് നടത്തുന്ന സീപ്ലെയിൻ സേവനത്തിന്റെ ഏകദേശ നിരക്ക് 12,000 രൂപയായിരിക്കും. ഉഡാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ 2,000 മുതൽ 4,000 രൂപ വരെ നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ലക്ഷദ്വീപ് തുറമുഖ വകുപ്പ് അധികൃതർ അറിയിച്ചു. ബൾഗേറിയയിൽ നടന്ന അണ്ടർ 20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ഗുസ്തി താരം തപസ്യയ്ക്ക് സ്വർണ്ണ മെഡൽ. വനിതകളുടെ 57 കിലോഗ്രാം വിഭാഗം ഫൈനലിൽ നോർവേയുടെ ഫെലിസിറ്റാസ് ഡൊമാജിയവയെ 5-2 തപസ്യ പരാജയപ്പെടുത്തിയത്. ഗാസ നഗരം പിടിച്ചെടുക്കാനും നിയന്ത്രിക്കാനുമുള്ള ആസൂത്രിതമായ ആക്രമണത്തിന്റെ ആദ്യഘട്ടങ്ങൾ ആരംഭിച്ചതായി ഇസ്രയേൽ സൈന്യം. പ്രദേശത്തെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് നടപടി. വിശദാംശങ്ങളുമായി ആകാശവാണി ദുബായ് ലേഖകൻ വിനോദ് കുമാർ.
The move is part of an expanded push to take control of the enclave and is expected to drive thousands of Palestinians from northern Gaza towards the south, where hunger and aid shortages are already deepening the crisis. Hamas has condemned the announcement, accusing Israel of escalating what it calls a brutal war against civilians. In a statement, the group said that the latest operations in Gaza City amount to a war crime aimed at destroying the city and displacing its residents.
രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 243 പോയിന്റ് ഉയർന്ന് 82,060 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 61 പോയിന്റ് നേട്ടത്തിൽ 25,111 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില വർദ്ധിച്ചു. പവന് 400 രൂപ കൂടി 73,840 രൂപയും ഗ്രാമിന് 9,230 രൂപയുമാണ് ഇന്നത്തെ വില. മഹാരാഷ്ട്രയിൽ ഒരാഴ്ച നീണ്ടുനിന്ന കനത്ത മഴയ്ക്ക് ശേഷം സംസ്ഥാനത്തുടനീളം കാലാവസ്ഥ മെച്ചപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മുംബൈ, താനെ, പാൽഘർ, റായ്ഗഡ്, രത്നഗിരി എന്നിവിടങ്ങളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വ്യാപക മഴയെ തുടർന്ന് 8,00,000 ഹെക്ടറിലധികം ഭൂമിയിലെ കാർഷിക വിളകൾ നശിച്ചതായാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഗുജറാത്ത് മേഖലയിൽ ഇന്ന് അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിന് ജമ്മുകശ്മീരിലെ ദാൽ തടാകത്തിൽ ഇന്ന് തുടക്കം. 3 ദിവസത്തെ ദേശീയ മത്സരത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 400-ലധികം കായിക താരങ്ങൾ പങ്കെടുക്കും. ഇന്ന് വൈകുന്നേരം നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി രക്ഷാ ഖഡ്സെ പങ്കെടുക്കും. 2026 ഹജ്ജിന് തെരഞ്ഞെടുക്കപ്പെട്ടവർ ആദ്യ ഗഡുവായ 1,52,300 രൂപ അടയ്ക്കുന്നതിനുള്ള തീയതി ഈ മാസം 25 വരെ നീട്ടിയതായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. ഓൺലൈനായും പണമടയ്ക്കാം. ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്ന് രാത്രി 10 അടയ്ക്കും. പ്രതികൂല കാലാവസ്ഥയിലും വലിയ തിരക്കാണ് ശനിയാഴ്ച നട തുറന്നതു മുതൽ സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. 17-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. കൈരളി തിയേറ്ററിൽ മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിക്കും. ഫ്രം ഗ്രൌണ്ട് സീറോ ആണ് ഉദ്ഘാടന ചിത്രം. 6 ദിവസത്തെ മേളയിൽ 331 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. കേരളത്തിന്റെ സ്വന്തം ക്രിക്കറ്റ് മാമാങ്കമായ കേരള ക്രിക്കറ്റ് ലീഗിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. വൈകുന്നേരം 6:30 നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ KCL ബ്രാൻഡ് അംബാസഡർ മോഹൻലാൽ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ 2 മണിവരെ നിർത്തിവച്ചു. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് അവസാനിക്കും. INDIA സ്ഥാനാർത്ഥി സുപ്രീംകോടതി മുൻ ജഡ്ജി ബി സുദർശൻ റെഡ്ഡി പത്രിക സമർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബീഹാർ പശ്ചിമബംഗാൾ സന്ദർശനത്തിന് നാളെ തുടക്കം. ഗയയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമെന്ന ചരിത്ര നേട്ടത്തിൽ കേരളം. ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. ലക്ഷദ്വീപ് സീ പ്ലെയിൻ സർവീസുകൾ അടുത്ത മാസം ആരംഭിക്കുമെന്ന് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്. ഗാസ നഗരം നിയന്ത്രണത്തിലാക്കുന്നതിനുള്ള പ്രാരംഭ സൈനിക നടപടികൾ ആരംഭിച്ചതായി ഇസ്രായേൽ സൈന്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.